ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും മൂല കാരണം അറിവില്ലായ്മയാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് വെച്ചാൽ അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മ. തന്നെ അറിഞ്ഞാൽ താൻ ആരാണ്, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞു, മറ്റുള്ളവരെ എല്ലാരെയും അറിഞ്ഞു, ജീവിതത്തിന്റെ പൊരുള് കണ്ടെത്തി. ഈ അറിവ് ലൗകികമായ അറിവ് പോലെ അല്ല. ലൗകികമായ അറിവ് ഇന്നലെ പറഞ്ഞല്ലോ, പത്രത്തിൽ കണ്ടു പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു, ആ ഗ്രഹം എത്രയോ കോടി പ്രകാശവർഷം ദൂരത്തില് പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചത് കൊണ്ട് ഒന്നും നമുക്ക് സംഭവിക്കാൻ പോണില്ല. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ അതുപോലെ തന്നെയാണ്. ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ടോ, അങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടോ എന്റെ ജീവിതത്തിൽ ധന്യതയോ പൂർണമായ തൃപ്തിയോ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമോ ഒന്നും കണ്ടെത്താൻ പോണില്ല. പക്ഷേ ആത്മജ്ഞാനം, അവനവനെ അറിയുക എന്നുള്ളത് സർവ പ്രശ്നങ്ങളെയും പരിഹരിക്കും. മാത്രമല്ല അമൃതത്വത്തിനുള്ള നേരെയുള്ള മാർഗം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. തമേവൈക്കം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതസ്യ ഏഷ സേതുഹു. അമൃതത്വത്തിന്, പൂർണത്വത്തിന്, ശാന്തിക്ക് ഇതൊരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെയാണ് ആത്മജ്ഞാനം. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരജ്ഞാനം, ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയണത് നമ്മളെ, അതായത് ഈ ശരീരത്തിന്റെ ഉള്ളില്, അങ്ങനെ തന്നെ പറയാം, ഈ ശരീരത്തിന്റെ ഉള്ളില് അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. കഠോപനിഷത്തില് യമൻ മൃത്യുവിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആള് നചികേതസിനോട് പറയാണ്, കുഞ്ഞ് അശരീരം, ഈ ആത്മാവിന് സ്വയം ശരീരമൊന്നുമില്ല, പക്ഷേ ശരീരേഷു അവസ്ഥിതം, എല്ലാ ശരീരത്തിന്റെ ഉള്ളിലും അവൻ സ്ഫുരിക്കുന്നു. ഈ ശരീരമോ നശിച്ചു പോണതാണ്, പക്ഷേ ഉള്ളിലിരിക്കുന്ന ഈ ആത്മവസ്തുവോ മഹാന്തം, മഹാനാണവൻ. എന്താ മഹാൻ എന്ന് വെച്ചാൽ ഈ ശരീരം അനിത്യം, അവനോ നിത്യം. ഈ ശരീരം ജഡം, അവനോ ബുദ്ധൻ. ഈ ശരീരമോ ബന്ധത്തിലിരിക്കുന്നത്, അവനോ മുക്തൻ. ഇതോ അശുദ്ധം, അവനോ ശുദ്ധൻ. അപ്പൊ ഈ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അത്രയും സ്വരൂപത്തിലെ ബാധിക്കാതെ സ്വരൂപം നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇത്രയൊന്നും പ്രഭാഷണം ചെയ്യാനില്ല. കൽപ്പൂരമാണെങ്കിൽ കർപ്പൂരം വെച്ചാൽ തീപ്പെട്ടി ഉരച്ച് കൊളുത്തിയാൽ അപ്പൊ പിടിക്കില്ലേ? അതുപോലെ നല്ല പക്വമുള്ള ജീവനാണെങ്കിൽ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം ബ്രഹ്മ എന്ന് കേട്ടാൽ സമാധി അനുഭവിക്കും എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ധ്യാനിക്കൊന്നും വേണ്ട, സാധനയൊന്നും വേണ്ട, അത് ശരിക്കും ശ്രവണം ചെയ്യുന്ന മാത്രമേ അനുഭവിക്കും. സ്വരൂപമായിട്ട് അതാണ് ഞാൻ, അത് അഹമസ്മി, അഹമസ്മി. അല്ലാതെ അതിന്റെ അർത്ഥമല്ല നിത്യം എന്ന് വെച്ചാൽ പെർമനന്റ്, ശുദ്ധം എന്ന് വെച്ചാൽ പ്യുവർ, ഇങ്ങനെയൊന്നും അർത്ഥമല്ല. അതിന്റെ ലക്ഷ്യാർത്ഥം അഹമസ്മി, അതിന്റെ ലക്ഷ്യാർത്ഥം ഞാനാണത് എന്ന് ആ നിമിഷം തന്നെ അത് അനുഭവിക്കുന്നു. ചിലരുടെയൊക്കെ കംപ്ലൈന്റ് രമണ മഹർഷിയുടെ ഉപദേശങ്ങളില് സാധനയൊന്നും പറയുന്നില്ല എന്നാണ്, സാധനാപാദം ഇല്ല എന്നാണ്, ഉള്ളത് മുഴുവൻ സാധനയാണ്. പക്ഷേ ഇത് കർമ്മം കൊണ്ടുള്ള സാധനയല്ല, ഉപദേശമാത്രത്തിൽ അനുഭൂതിയാണ്. അതിരിക്കട്ടെ. അപ്പോ ഈ മഹാന്തം വിഭുമാത്മാനം, സർവവ്യാപിയായി മഹാനായി ഈ അശരീര, ഈ ശരീരത്തിനകത്ത് ശരീരസ്പർശമില്ലാതെ ഒരു വസ്തു നിൽക്കും, അനന്തമായത്. ഈ ചെറിയ ശരീരത്തിന്റെ അകത്ത് അനന്തമായ വസ്തു എങ്ങനെ നിൽക്കും എന്ന് വെച്ചാൽ, സോപ്പ് കയ്യിൽ തേച്ചിട്ട് വെള്ളം എടുത്ത് കുമളമുണ്ടാക്കി ആകാശത്തിൽ എങ്ങനെ വിട്ടാൽ ആ കുമളയുടെ ഉള്ളിൽ കൂടെ അനന്തമായ ആകാശം കാണപ്പെടണ പോലെ ഈ ചെറിയ ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ അനന്തമായ ബോധവസ്തു, അനന്തമായ ബോധവസ്തു ഈ കൊച്ചു ശരീരത്തിന്റെ ഉള്ളിലൂടെ അനുഭവിക്കാം. ഈ കൊച്ചു ശരീരത്തിന്റെ ഉള്ളിലൂടെ ജഗത്തിന് മുഴുവൻ അധിഷ്ഠാനമായ സത്യത്തിനെ അനുഭവിക്കാം. ഈ കൊച്ചു ശരീരത്തിനുള്ളിൽ കൂടെ തന്നെ അത് പ്രകാശിക്കുകയും ചെയ്യും. അപ്പോ ഈ ആത്മവസ്തുവിനെ തമേവൈക്കം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചത, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയുന്നു, ബാക്കിയുള്ള ഇന്ദ്രിയ പ്രവൃത്തികളും വ്യവഹാരങ്ങളും ഒക്കെ കുറച്ചൊന്ന് മാറ്റിവെച്ച് അല്പമൊന്ന് ആത്മാവിനെ ശ്രദ്ധിക്കൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പണം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ലോകത്തിലുള്ള അറിവ് സമ്പാദിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വീട് കെട്ടാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അല്പം നമ്മുടെ ആത്മാവിനെയും ഒന്ന് ശ്രദ്ധിച്ചൂടെ. സ്വാമി രാമതീർത്ഥൻ, രാമതീർത്ഥൻ എന്ന് പറഞ്ഞൊരു സന്യാസി ഉണ്ടായിരുന്നു. 1906 അദ്ദേഹം മഹാസമാധി പ്രാപിച്ചു, ജലസമാധി, ഗംഗയിൽ ശരീരം അർപ്പിക്കുകയായിരുന്നു. ഒരു ജീവൻമുക്തനായ പുരുഷൻ, 32 ജീവിച്ചുള്ളൂ അദ്ദേഹം. ലാഹോർ കോളേജിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹം ആദ്യം. 27 സന്യാസമെടുത്ത് ഹിമാലയം വനത്തിലൊക്കെ ഇങ്ങനെ ആ ആനന്ദലഹരിയിൽ അങ്ങനെ അലഞ്ഞു നടക്കും. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ കണ്ടാൽ ഓരോ കൃതിയിലും പാടുകയാണ്, പാട്ടുപോലെയാണ് കൃതി, പ്രസംഗം പോലും പാട്ടുപോലെ ഉണ്ടാവും. അതിലൊക്കെ ഈ അനന്തമായ ആകാശം രാമനാണ്, തന്നെ രാമൻ രാമനാണ്, ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ രാമന്റെ മേലെ ഉള്ള രോമങ്ങളാണ്, ഈ ഓടുന്ന നദി, ഈ ഒഴുകുന്ന നദി രാമന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തമാണ്, ഈ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ രാമന്റെ ബുദ്ധിയാണ്, ഈ നക്ഷത്രങ്ങൾ രാമന്റെ തിളങ്ങുന്ന കണ്ണുകളാണ് എന്ന് സ്വയം വിശ്വപുരുഷനായിട്ട് അനുഭവിക്കും. അദ്ദേഹത്തിനെ നിർബന്ധിച്ച് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലേക്ക് പോയ പോലെ തന്നെ അദ്ദേഹത്തിനെയും അമേരിക്കയിൽ പ്രസംഗിക്കാനായിട്ട് അയച്ചു. ആദ്യം അദ്ദേഹത്തിന് ജപ്പാനിൽ അയച്ചു. ജപ്പാനിൽ പോയിട്ട് ഒരാഴ്ച താമസിച്ച ശേഷം കപ്പലില് അമേരിക്കയിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, പൈസ തൊടില്ല, ഒരു ചെറിയൊരു ബാഗ് മാത്രമുണ്ട്. അപ്പോ ഇവിടുന്ന് അയക്കുമ്പോ പലരും പറഞ്ഞു, സ്വാമി കയ്യിൽ പണം എടുക്കണം, പണം എടുത്തിട്ടില്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പോലും അമേരിക്കയിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് അങ്ങനെ പോവരുത്, കയ്യിൽ പൈസ എടുത്ത് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പൊ സ്വാമി പറഞ്ഞു, രാമാ വിൽ നെവർ ടച്ച് മണി. അപ്പൊ ലഗേജ് വല്ലതും വേണ്ടേ, ഈ ശരീരമേ ഒരു ലഗേജ് ആണല്ലോ, ഇത് കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ അദ്ദേഹം കപ്പലിൽ പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അമേരിക്കയിൽ പോകണമെന്നൊന്നുമില്ല, പക്ഷെ ഏതോ ഒരു ശക്തി നിർബന്ധിച്ച് ഈ ശരീരം ഹിമാലയം വനത്തിൽ ചുറ്റി നടന്ന ഈ ശരീരം ഇപ്പൊ ഈ സമുദ്രത്തിലൂടെ ഇങ്ങനെ പോകണ്ടല്ലോ. അപ്പൊ ഏത് ശക്തിയുടെ ഇച്ഛപ്രകാരമാണോ ഈ ശരീരം അങ്ങോട്ട് പോണത്, ആ ശരീരം, ആ ശക്തി ഈ ശരീരത്തിനെ നോക്കിക്കൊള്ളും. ഇതാണ് ശരണാഗതി എന്ന് പറയണത്. അവിടെ ചെന്നിട്ടും ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോ ഇദ്ദേഹത്തിന് യാതൊരു ധൃതിയുമില്ല. ജ്ഞാനിയുടെ ഒരു ലക്ഷണം മാത്രമേ അധികം ധൃതിയില്ലായ്മ, ധൃതി കൂട്ടായ്മ, ഒന്നിനും യാതൊരു വിഷമവുമില്ല, വേവലാതിയില്ല. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കലും ഇതുപോലെ ഡെട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ട്രെയിനിൽ പോവാൻ ആയിട്ട് സ്റ്റേഷനിൽ നിൽക്കുക, അപ്പോഴാണ് സ്വാമിക്ക് വളരെ വിശപ്പ്. താരോ ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പൊ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് പതുക്കെ തിന്നാണ്. അപ്പൊ പറഞ്ഞു, സ്വാമിയോട് പറഞ്ഞു, ട്രെയിൻ വന്നിരിക്കുന്നു സ്വാമി, വേഗം പുറപ്പെടണം എന്ന് പറഞ്ഞു. Doesn't matter, let it go. അതിനുവേണ്ടി ഇപ്പൊ ധൃതി കൂട്ടാനൊന്നും പറ്റില്ല. ഐ ലിവ് നോട്ട് ഇൻ ടൈം, ഐ ലിവ് ഇൻ ഇറ്റേണിറ്റി. രാമതീർത്ഥ സ്വാമികള് അതുപോലെ അദ്ദേഹം അവിടെ ആ ഡെക്കില് അങ്ങനെ വെറുതെ നിൽക്കുക, പ്രണവം ജപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും പ്രണവം ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ ഈ വേഷവും ഈ പരിശുദ്ധമായ രൂപവും കണ്ടിട്ട് അടുത്തു വന്ന് ചോദിച്ചു, നിങ്ങളിവിടെ ഇറങ്ങാൻ പോവാണോ എന്ന് ചോദിച്ചു. യെസ്. ഡോണ്ട് യു ഹാവ് എനി ലഗേജ്? നോ, രാമ കാരീസ് വാട്ട് ഹി വോണ്ട്. എന്തു വേണോ അത് രാമന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പണമില്ലേ? രാമ നെവർ കാരീസ് മണി. അപ്പൊ ഇവിടെ എങ്ങനെ ഇറങ്ങും നിങ്ങള്? ചിരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? യെസ്, ഉണ്ട്. ആരാണ്? നിങ്ങൾ തന്നെ എന്ന് വന്നിട്ട് യു ആർ അയാളുടെ തൊള്ളു തട്ടി. പിന്നെ സ്വാമികൾ തിരിച്ചു വരണ വരെ 2 അദ്ദേഹത്തിന് നോക്കിയതും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതും ഒക്കെ ഇയാളാണ്. അപ്പൊ എന്തിനാ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അവിടെ ചെന്നിട്ട് അദ്ദേഹം അധികം പ്രസംഗിച്ചൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ അവിടെ സാക്രമെന്റോ നദിയുടെ തീരത്തിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കും.
എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് ടോക്സ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെ അദ്ദേഹം പ്രസംഗം ചെയ്യും. ചിലപ്പോ അവിടെ ഒരു പാറപ്പുറത്ത് ഒരു കാൽമേലോ ഒരു കാലിട്ട് അങ്ങനെ തലയ്ക്ക് കൈ വെച്ചുകൊണ്ട് സുഖമായി കിടക്കും, പ്രണവം ജപിച്ചോട്ട്, ഒരു അവധൂതന്നെ വിട്ട്. അപ്പോ ഒരു സായിപ്പ് സ്വാമികളുടെ അടുത്ത് വന്നിരുന്ന് വലിയ ബിസിനസ്സുകാരനാണ്, ധാരാളം പണം ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, രാവും പകലും പണം ഉണ്ടാക്കാനായി ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹം നല്ലവണ്ണം പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്, ഇയാളിതാ മടി പിടിച്ച് ഒന്നും ചെയ്യാതെ ഒരിടത്ത് കിടക്കണം. അപ്പൊ സ്വാമികളോട് ചോദിച്ചു, സർ, വൈ ആർ യു ഇമ്പോർട്ടിംഗ് ഏഷ്യാറ്റിക് ലേസിനെസ് ടു അമേരിക്ക? നിങ്ങളുടെ ഏഷ്യയിലുള്ള മടി, കുഴുമടി എന്തിനാപ്പൊ അമേരിക്കയിലേക്ക് നിങ്ങളിങ്ങനെ കയറ്റിക്കൊണ്ടു വന്നിരിക്കണത് ഇപ്പൊ? അപ്പൊ രാമതീർത്ഥൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ സഹോദര, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നപ്പോ താങ്കൾ പറയണത്? ലോകത്തിലിറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഷോ പിട്ടിയിട്ടു അതേഴ്സ്, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണം. ക്രിസ്ത്യാനികളുടെ രക്തത്തിലേ ഉള്ളതാണത്, ലോകം നന്നാക്കാം. അപ്പൊ സ്വാമികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷോ പിട്ടി, ഷോ പിട്ടി, ഷോ പിട്ടി അൺ ടു യുവർ സെൽഫ്. ലോകത്തിലുള്ളവർക്കൊക്കെ ദയ ചെയ്യണം. രാമതീർത്ഥൻ പറഞ്ഞത്, കുഞ്ഞെ, നീ ആദ്യം തന്നോട് ദയ കാണിക്കൂ. ഇത്ര കാലം പുറമേക്ക് നോക്കിക്കൊണ്ടേയിരുന്നില്ലേ, ഉള്ളിലൊരു വലിയ രത്നത്തിന് വെച്ചിട്ട്, വീട്ടില് സമ്പത്ത് കുഴിച്ചിട്ടിട്ട്, നാട്ടില് പിച്ചതണ്ടി നടക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം? വീട്ടില് പാൽപായസം വെച്ചിട്ട് അത് തൊടാതെ നാട്ടില് എച്ചില് പെറുക്കി തിന്നണ പോലെ, തെരുവിലിറങ്ങി എച്ചില് പെറുക്കി തിന്നണ പോലെ നടന്നില്ലേ? ഇനിയെങ്കിലും അല്പം ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞു അത്രേ രാമതീർത്ഥ സ്വാമി. അപ്പോ വസ്തു വളരെ അടുത്തിരിക്കണം, സത്യം എവിടെയോ ദൂരത്തിൽ പണിപ്പെട്ട് നടേണ്ടതല്ല നമ്മളുടെ സ്വരൂപം. നമ്മളാണത് ആത്മാ എന്ന് പറയണത്, എവിടെയോ ദൂരത്തിലുള്ള ഒരു വസ്തു ഒന്നുമല്ല. മെനക്കെട്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല. ഇപ്പൊ തന്നെ ഈ ഹൃദയത്തില്, ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി, അവിടെ ഹി എന്ന് ഭഗവാൻ പ്രയോഗിക്കാൻ കാരണം ആശ്ചര്യം. ഇത്ര കാലം എങ്ങനെയാണ് നമ്മള് അതിനെ നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ഒരു ആശ്ചര്യം. ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി, അന്തരാത്മാവായി ഞാൻ 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 എന്നിങ്ങനെ സ്ഫുരിച്ചുകൊണ്ട് നിൽക്കണം. ഹൃദി വിഷ മനസ, ആ മനസ്സിനെ അല്പമൊന്നും ഹൃദാമനീഷ, ഉപനിഷത്ത് അങ്ങനെയാണ് പറയണത്, ഹൃദാമനീഷ ന സന്ദൃശേ തിഷ്ടതി രൂപമസ്യ ന ചക്ഷുഷ പശ്യതി കശ്ശനൈനം ഹൃദാമനീഷ മനസാഭിഗുപ്തോ യയേനം വിദുരമൃതാസ്തേ ഭവന്തി. ഈ ആത്മാവിനെ പോലെ ഒരു വസ്തുവിനെ കാണിക്കൂ എന്ന് വെച്ചാൽ പറ്റില്ല. ന സന്ദൃശേ തിഷ്ടതി രൂപമസ്യ, അവനെ പോലെ ഒരു വസ്തു ലോകത്തിൽ ഉദാഹരണം കാണിക്കാൻ വയ്യ. എന്നാ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? എന്നാ ചക്ഷുഷ പശ്യതി കശ്ശനൈനം, കണ്ണുകൊണ്ട് ഇതിനെ കാണാനും സാധിക്കില്ല. പിന്നെ എങ്ങനെ കാണും? ഹൃദാമനീഷ. ഇപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ആരെയും നോക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഉള്ളിൽ കടന്നു വന്ന ഉടനെ ഒരു ശ്രദ്ധ ഇങ്ങോട്ട് പതിയണം, കണ്ടില്ലേ? ഒന്ന് ശ്രദ്ധ കണ്ണിലൂടെ പുറത്തേക്ക് ചാടി ആരാ വന്നതെന്ന് നോക്കി, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഉടനെ ചെവിയിലൂടെ ഈ ശ്രദ്ധ പോയിട്ട് എവിടുന്ന് ആ ശബ്ദം വരണതെന്നൊന്ന് കൂർപ്പിച്ചു, മൂക്കിലൂടെ മണക്കണു. ഇതൊക്കെ ഒരേ ഒരു ചിത് ശക്തി, ചിത്തം എന്ന് നമ്മൾ പറയണത്. ആ ചിത്തം കണ്ണിലൂടെ വന്ന് രൂപം കാണണു, ചിത്തം ചെവിയിലൂടെ ശബ്ദം കേൾക്കണു, ചിത്തം മൂക്കിലൂടെ മണക്കണു, ചിത്തം നാക്കിലൂടെ രുചിക്കണു, ചിത്തം ത്വക്കിലൂടെ സ്പർശിച്ചറിയണു. ആ ചിത്തത്തിനെ ഈ ദ്വാരങ്ങളിലൂടെ ഒന്നും പുറത്തു ചാടാതെ ഉള്ളിൽ നിർത്താം. അതാണ് അത്ര ആദ്യത്തെ പടി. ഇതൊക്കെ ദ്വാരങ്ങളാണ്, ഒരു അഞ്ച് ദ്വാരങ്ങളുണ്ട്. ആ അഞ്ചു ദ്വാരങ്ങളിലൂടും പുറത്തു ചാടാതെ ഈ ചിത്തത്തിനെ നിർത്തി പ്രത്യേക വിമർശം, ഉള്ളിലേക്ക് അങ്ങോട്ട് വിമർശനം തിരിച്ചുവിട്ടാൽ അത് ചിത്തം എന്നുള്ളത് പോയിട്ട് ചിത്തായിട്ട് തീരും. ആ ചിത്തത്തിനെ പുറമേക്ക് ഇങ്ങനെ അലയണത് വിട്ടിട്ട് ഉള്ളിലേക്ക് തിരിക്കുമ്പോ അതിന് ചിത്തായിട്ട് തീരും. ഹൃദാമനീഷ, അപ്പോ അതിന് ഹൃദയം ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കാൻ പഠിക്കും. ഭഗവാൻ രമണ മഹർഷി ഈ അധിഷ്ഠാന രൂപമായ ബ്രഹ്മത്തിനെ ശരീരത്തിൽ ഒരു സ്ഥാനം കൽപ്പിച്ചു പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി. ചാന്തോഗ്യോപനിഷത്തിലൊക്കെ അങ്ങനെ പറയണ്ട. ഈ ശരീരത്തില് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമാണ് നമ്മൾ ലോകത്തിൽ പല കാര്യങ്ങളും അറിയണത്. പക്ഷേ ബുദ്ധിയും മനസ്സും അല്ലാത്ത ഒരു പ്ലെയിൻ, ഒരു കേന്ദ്രം, ഒരു രഹസ്യ കേന്ദ്രം നമ്മളുടെ ഒക്കെ ഉള്ളിലുണ്ട്. എയ്റോപ്ലെയിൻ പറക്കുമ്പോ ആദ്യമൊക്കെ ചക്രം കൊണ്ടാണ് ഓടുക അല്ലേ? പുറമേക്ക് രണ്ട് ചക്രം കാണും, പിന്നെ രണ്ട് ചിറകും കാണും. പക്ഷെ ഈ ചിറകൊന്നും വലിയ പ്രയോജനം എന്താന്ന് വെച്ചാൽ അതിന്റെ ബാലൻസിങ് ആണ്. ആരംഭത്തിൽ ചക്രം ചുവട്ടിലേക്ക് ഓടാനും, പക്ഷെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിറകും വേണ്ട ചക്രവും വേണ്ട. അതുപോലെ നമ്മളിപ്പോ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമുള്ള ആധ്യാത്മിക പരിശീലനമൊക്കെ ഈ ചക്രത്തിൽ ഓടണ പോലെയാണ്. ചക്രവും ചിറകും പോലെയാണ് മനസ്സും ബുദ്ധിയും. അത് കഴിഞ്ഞാൽ അല്പം ഒന്ന് ഉയർന്നാൽ യഥാർത്ഥത്തിൽ പ്ലെയിനിനെ പറപ്പിക്കുന്നതായിട്ടുള്ള മോട്ടോർ മെഷീൻ അതിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് അല്ലെ? അതാണല്ലോ പറപ്പിക്കുന്നത്. അതുപോലെ മനസ്സും ബുദ്ധിയും അല്ലാത്ത ഒരു കേന്ദ്രം ഈ അന്തശരീരത്തിൽ, ശരീരത്തിന്റെ അന്തരംഗത്തില് ഉള്ളില് ഉണ്ട്. അതിനെയാണ് അധ്യാത്മശാസ്ത്രങ്ങള് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയസ്ഥാനം, ഹൃദയം എന്ന് വെച്ചാൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല, അത് ആദ്യമേ അറിഞ്ഞോളൂ. അത് ഇടതുവശത്തെ ശരീരത്തിലുണ്ട്. അതിനെക്കുറിച്ചല്ല പറയണത്. അധ്യാത്മ അനുഭൂതികൾ ആ ഹൃദയസ്ഥാനത്ത് നിന്നാണ് തുരുതുരാ വരുന്നത്. ആ അനുഭൂതി കേന്ദ്രമായ ഹൃദയം നമ്മളുടെ ഉള്ളിലുണ്ട്. മഹർഷി പറയണത് അത് വലതുവശത്ത്, ശാസ്ത്രങ്ങൾ അങ്ങനെ പറയണു, നാഭിക്ക് ചൊമ്മും മുകളിലായിട്ട് നെഞ്ചിന് രണ്ടങ്കുലം തള്ളി വലതുവശത്തായിട്ട് ഈ ഹൃദയസ്ഥാനം. അത് ഏകദേശം എല്ലാവർക്കും അറിയണതാ കൊണ്ടാണ് നമ്മളൊക്കെ ഞാൻ എന്ന് പറയുമ്പോ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണത്. കൈ ലോകത്തിൽ എവിടെ പോയാലും ആരായാലും ഞാൻ എന്ന് പറയുമ്പോ വിരൽ ഇവിടെ ചൂണ്ടണം. ഒരു നമ്മളെ അറിയാതെ ഒരു ബോധമുണ്ട് നമ്മളുടെ ഉള്ളിൽ. ആ സ്ഥാനത്തിന് എന്തോ ഒരു പ്രത്യേകത. അവിടെയാണ്, അവിടെ ആണ് ധ്യാനിക്കേണ്ടത്. ഏതായാലും ഈ പുറമേക്ക് ഉള്ള ആ സ്ഥാനത്തിനൊക്കെ വിട്ടോളൂ. നമുക്ക് മുഖ്യമായ ക്ലൂ സൂചന സ്ഫുരണയാണ്. ഞാൻ ഞാൻ എന്നുള്ള സ്ഫുരണ പുതിയതായിട്ട് വന്നിട്ടുള്ള പലർക്കും വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സാധാരണ പറയുന്ന യുക്തി ഒന്നുകൂടെ പറയാം. ഈ ഞാൻ എന്നുള്ളത് ശരീരമല്ല, കയ്യോ കാലോ തലയോ ഒന്നുമല്ല. ഞാൻ എന്നുള്ളത് പൂർണ്ണമായ ഒരു അനുഭവം. എല്ലാവർക്കും ഞാൻ 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 എന്ന് സ്ഫുരിക്കുന്നത് ഒരു പൂർണ്ണമായ അനുഭവം. കൈയില്ലാത്തവർ എത്രയോ പേരുണ്ട് ലോകത്തില്, കാലില്ലാത്തവരുണ്ട്. പക്ഷെ കൈയും കാലും മുറിഞ്ഞു പോയത് കൊണ്ടൊന്നും ഈ ഞാൻ എന്നുള്ള സ്ഫൂർത്തിക്ക് അതൊരു കുറവുമില്ല. ഉണ്ടോ? കാല് പോയത് കൊണ്ട് അല്പം ഞാൻ പോയതായിട്ടൊന്നും തോന്നണില്ല. കൈ പോയത് കൊണ്ട് അല്പം ഞാൻ കുറഞ്ഞതായിട്ട് തോന്നണില്ല. ഇനിയിപ്പോ തല പോയാലും തോന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് തലയൊക്കെ മാറ്റി വെക്കാനുള്ള മെക്കാനിസം ഒക്കെ വരും. അതൊക്കെ ഇപ്പൊ പരീക്ഷിക്കേണ്ടതെന്നാ പറയണത്. എന്നുവെച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. പണ്ട് പുരാണത്തിൽ ദക്ഷന്റെ തലയൊക്കെ മാറ്റി വെച്ചതായിട്ട് പറയണല്ലേ. ഭഗവാൻ ഇതിനൊരു സൂചനയും കൊടുത്തു. ഒരാള് വാദിച്ചു ഭഗവാനോട്, ഭഗവാനെ തല പോയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, തല ചേതനാസ്ഥാനമല്ലേ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ഒരാൾ ഉറങ്ങുകയാണ്, തല ഇങ്ങനെ വീഴുന്നു. അപ്പോ മഹർഷി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ അത് ചേതനാസ്ഥാനമാണെങ്കി ഇങ്ങനെ വീഴുവോ? അത് ജഡമായതുകൊണ്ടല്ലേ ഇങ്ങനെ തൂങ്ങണത്. അത് ഇവിടെ എവിടുന്നോ ഒരു ഒരു ചൈതന്യ സ്ഫൂർത്തി, ഒരു കിരണം ഇങ്ങോട്ട് പോയി ഇവിടെ സ്പർശിക്കുമ്പോ അത് ഉണർന്നിരിക്കണം. അത് വീണ്ടും ഉള്ളിലേക്ക് വലിക്കുമ്പോ അങ്ങനെ വീഴണം. വീണ്ടും ഇവിടുന്ന് എന്തോ ഒന്ന് വരുമ്പോ ഉണരണം. അപ്പൊ തലയുമല്ല, അതൊക്കെ പോട്ടെ. അപ്പൊ കയ്യ് കാല് തല ഒന്നും ഞാനല്ല. പിന്നെ ഞാൻ ആരാണ്? ഞാൻ ബുദ്ധിയുമല്ല. കാരണം മനസ്സ് ബുദ്ധി ഒന്നും പ്രവർത്തിക്കാതെ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിലും ഞാനുണ്ടല്ലോ. ഞാൻ എന്നുള്ള വ്യക്തിത്വമല്ല, ജീവനുണ്ടല്ലോ. അങ്ങനെ എടുത്തോളൂ മനസ്സിലാവാൻ വേണ്ടി. വ്യക്തിത്വത്തിന് വിട്ടുകളെ, ജീവനുണ്ടല്ലോ. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ മനസ്സുമല്ല, മനസ്സില്ലെങ്കിലും ഞാനുണ്ട്. ബുദ്ധി പ്രവർത്തിക്കണില്ലെങ്കിലും ഞാനുണ്ട്. ശരീരം വെറുതെ ജഡം പോലെ കിടക്കുമ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് ഞാനുണ്ട്.
അപ്പൊ ഈ ഞാൻ ആരാണ് നോക്കണം. ഇതൊക്കെ ഒരു ഗംഭീരമായ അധ്യാത്മയുക്തികളാണ്. ഇങ്ങനെ വന്ന് അകത്ത് വന്നു. ഇനിയിപ്പോ ഈ ഞാനിനെ കണ്ടുപിടിക്കണം. മഹർഷി അതിനെ ഒന്ന് ചുരുക്കിക്കൊണ്ടുവന്ന് പറഞ്ഞു, മനസ്സാണ് ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കുന്ന മറ. മനസ്സിന്റെ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, ചിത്തവൃത്തികളാണ് മനസ്സ്. ചിത്തവൃത്തികളെ മാറ്റിവെച്ചാൽ മനസ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു സാധനമില്ല. വിചാരങ്ങളാണ് മനസ്സ്. മനസ്സിലെ ആദ്യത്തെ വിചാരമാണ് ഞാൻ എന്നുള്ള വിചാരം. ഞാൻ എന്നുള്ള വിചാരം വരാതെ മറ്റൊരു വിചാരവും വരാൻ പറ്റില്ല. മാത്രമല്ല, ആ ഞാൻ എന്നുള്ള വിചാരത്തിന്റെ ഒരു ഫ്ലോ മാത്രമാണ് നീ, അവൻ മുതലായിട്ടുള്ളത് എല്ലാം. എല്ലാ വികാരങ്ങളുടെയും പുറകിൽ ഈ ഞാൻ എന്നുള്ള വികാരം ഉണ്ട്, പ്രഥമ വികാരം. ഈ വികാരം, ഇത് വലിയ ഒരു സാധനാ സഹായമാണത്. അതായത് ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരുന്ന് ചിത്തത്തിനെ അങ്ങോട്ട് ശ്രദ്ധിക്കുക, ചിത്തത്തിന്റെ ഓരോ ഒഴുക്കും നോക്കുക, അതിന് പുറകിൽ ഈ അഹങ്കാരം ഉണ്ടാവും. ചിത്തം ചലിക്കണമെങ്കിൽ അഹങ്കാരമില്ലാതെ ചലിക്കാൻ പറ്റില്ല. ചിത്തം ഒന്ന് അനങ്ങണമെങ്കിൽ ഞാൻ എന്നുള്ള ഈ വൃത്തിയില്ലാതെ അനങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ അഹങ്കാരം പൊന്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പൊന്തി വരുന്നു. ബാക്കിയുള്ള വിചാരങ്ങളൊക്കെ പൊന്തി വരുന്നു. ഞാൻ എന്നുള്ള വിചാരം പൊന്തിക്കഴിഞ്ഞാൽ നീ, അവൻ മുതലായിട്ടുള്ള വിചാരങ്ങളൊക്കെ പൊന്തി വരുന്നു. രാഗദ്വേഷങ്ങളൊക്കെ പൊന്തി വരുന്നു. എല്ലാ വികൽപ്പങ്ങളും പൊന്തി വരുന്നു. അപ്പൊ ഈ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് പൊന്തുണുവോ അവിടെ തന്നെ ചെന്ന് ലയിക്കണം. അതിനെയാണ് ധ്യാനം എന്നോ ആത്മവിചാരം എന്നോ പറയണത്. ഈ ഞാൻ എന്നുള്ളതിന്റെ വികസിച്ച രൂപമാണ് മറ്റു വാസനകളൊക്കെ. ഇപ്പൊ മോക്ഷം എന്ന് നമ്മൾ പറയണ്ടല്ലോ, മുക്തി. മുക്തി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ശരീരത്തിലുള്ളപ്പോ തന്നെ വാസനകളൊക്കെ ക്ഷയിച്ചാൽ മുക്തി. യോഗവാസിഷ്ഠം പറയണത് ഉള്ളിലുള്ള കാമം ക്രോധം മുതലായ വാസനകളൊക്കെ നീങ്ങിയാൽ ഉള്ളു തണുത്തിരിക്കും. ഒരു ശീതളത, ഒരു തണുപ്പ്, ഒരു ശാന്തി. ആ ശാന്തി തന്നെയാണ് മോക്ഷം. പരിപൂർണ ശാന്തിയോടുകൂടെ ശരീരത്തിൽ ഇരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. ആ അന്തശീതളത, അതിനെയാണ് സമാധി എന്ന് വാസിഷ്ഠം പറയണത്. ആ അന്തശീതളത, കുളിർമ, ഉള്ളിലുള്ള കുളിർമ, ശാന്തി, ആ ശാന്തി ജീവന് ലഭിക്കണമെങ്കിൽ വാസനകൾ ക്ഷയിക്കണം. വാസനകൾ ഉള്ളത്തോളം മനസ്സ് അലഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ മനസ്സിന് തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തിയിട്ടൊന്നും കാര്യമില്ല. മനസ്സില് ചലിക്കാൻ, മനസ്സ് ചലിക്കാൻ കാരണം എന്താ, ആശ അല്ലെ. ഈ ആശകൾ ഉള്ളത്തോളം മനസ്സ് ചലിക്കും. മനസ്സ് ചലിക്കുന്നിടത്തോളം സമാധാനവും കിട്ടാൻ പോണില്ല. എന്തൊക്കെ വഴികൊണ്ട് സമാധാനം നേടിയാലും അതൊക്കെ പാമ്പിന്റെ മുമ്പിലും മകുടി വായിക്കണ പോലെയാണ്. തൽക്കാലത്തേക്ക് പാമ്പ് ഇങ്ങനെ ഒന്ന് ആടും, ഒന്ന് മിണ്ടാതെ നിൽക്കും, അത് കഴിഞ്ഞാലും വിഷമൊക്കെ ഉണ്ട്, വീണ്ടും കൊത്തും. അതുപോലെ പാട്ടുപാടുമ്പോഴും മറ്റ് ലഹരി കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോഴും ഒക്കെ ഒരു സുഖം ഉണ്ടാവും, പക്ഷെ ആ സുഖം അതോടെ കഴിഞ്ഞു. ഇതൊന്നും ആത്യന്തികമായിട്ടുള്ള വാസനാക്ഷയമാവില്ല. വാസനകൾ ക്ഷയിക്കണം, എന്നാലേ മനസ്സ് ശമിക്കുള്ളൂ. മനസ്സ് പൂർണ്ണമായി ശമിച്ചാൽ, വാസന ക്ഷയിച്ചാൽ, ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ, പ്രതിബന്ധമില്ലാത്ത ആത്മാനുഭൂതി. പലരും രമണ മഹർഷിയുടെ സന്നിധിയിലും ഇപ്പൊ രമണാശ്രമത്തിൽ ഭഗവാന്റെ ആ സമാധിസ്ഥാനത്തില് മുമ്പിലൊക്കെ പോയി ഇരുന്നാൽ പലർക്കും അനുഭൂതി ഉണ്ടാവും. പക്ഷെ ആ അനുഭൂതി നിലച്ചു നിൽക്കണില്ല. കാരണം എന്താ, വാസന പിന്നെയും ഒന്ന് മൂടിപ്പോണു. അപ്പോ ഒരു ഗ്ലിംസ് ആണ് കിട്ടിയത്, ഒന്ന് ദൂരെ ഒരു വെളിച്ചം ഇത്തിരി കണ്ടു. വസ്തുവിനെ ഒന്ന് അധിഷ്ഠാനത്തിനെ ഒരു നോക്ക് കണ്ടു. പക്ഷെ ആ ഒരു നോക്ക് കൊണ്ടാ പോരാ. ചിലപ്പോഴൊക്കെ നല്ല ഒരു സത്സംഗം കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും, സ്വാമി കിട്ടിയെന്ന് തോന്നുന്നു വസ്തു എന്ന് പറയും. അപ്പോഴും ഉറപ്പില്ല, തോന്നുന്നു എന്നാണ്. കുറച്ച് കഴിഞ്ഞാൽ പറയും, ഓ എന്ത് ആനന്ദമായിരുന്നു, അതൊക്കെ ഇപ്പൊ എവിടെ പോയി എന്ന് അറിയണില്ല. കാരണം അപ്പോ ഈ ചണ്ടി നീങ്ങുമ്പോ, ഈ പായല് നീങ്ങുമ്പോ, വെള്ളം അടിയിൽ കാണുന്ന പോലെ ഈ ചിത്തം അല്പം ഒന്ന് വഴിവിട്ടു കൊടുത്തപ്പോ അതിന് പുറകിലുള്ള അധിഷ്ഠാനം പ്രകാശിച്ചു. ഇനി പൂർണ്ണമായി ചിത്തം വഴിവിട്ട് തരണമെങ്കിൽ വാസനാക്ഷയം ഉണ്ടാവണം. അനേക വാസനകൾ, ആശ. അതുകൊണ്ടാണ് തിരുമൂലം എന്ന് പറയുന്ന ഒരു സിദ്ധൻ, തമിഴ് ശൈവ സിദ്ധാന്തത്തിലെ പ്രധാന സിദ്ധന്മാരിൽ ഒരു സിദ്ധനാണ് തിരുമൂലർ. പറഞ്ഞു, ആശയെ അറുമിൻ, ആശയെ അറുമിൻ.
ആശയെ വിട. ആശ എന്ന് വെച്ചാൽ വാസന. ആശയെ അറുമിൻ, അടുത്ത വാക്ക് കേട്ട നമ്മളൊന്ന് പേടിക്കും. ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആശയെ അറുമിൻ, ആശയെ അറുമിൻ, ഈശനോടാകിലും ആശയെ അറുമിൻ. ഈശ്വരനോടുള്ള ആശ പോലും ഇല്ലാന്നാണ്. ആശയി പടപ്പട തുൻപം താനേ, ആശയി വിടവിട ഇൻപം താനേ. ആശ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം തുൻപം. കാരണം നമ്മൾ എന്തോ നമ്മൾ അല്ലാത്ത ഒന്നിനെ പിടിക്കാനുള്ള ആശയാണല്ലോ. അപ്പൊ തന്നെ ഒരു ഡിസ്റ്റൻസ്, ഒരു കാലം ഒക്കെ വേണം. അതുള്ളത്തോളം കാലം മനസ്സ് ചലിക്കണം, ചലിക്കുന്നിടത്തോളം ശാന്തിയില്ല. അപ്പൊ ഈശ്വരനോടുള്ള ആശയെ വെച്ചുകൊണ്ട് ലോകത്തിലുള്ള ആശയൊക്കെ നമ്മൾ നീക്കി അവസാനം ഈശ്വരനോടാകിലും ആശയെ അറുമിൻ. ഈശ്വരനോടുള്ള ആശയം വിടുമെന്ന് പറയുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ അത് ആശ കൊണ്ട് നേടാവുന്നതല്ല. ഇപ്പൊ ഈശ്വരനോടുള്ള ആശയെ വിട്ടാൽ ബാക്കിയുള്ളത് എന്തോ അതാണ് ഈശ്വരൻ. ആ ഈശ്വരനോടുള്ള ആശയും കൂടെ വിട്ടാൽ ബാക്കിയുള്ളതാണ് ഈശ്വരൻ. പക്ഷെ ആശയം വിടുക എന്ന് പറയണത് എളുപ്പം, പക്ഷെ ആശയം വിടാൻ എന്താ വഴി? ആശ എന്ന് പറയുന്നത് ഒരു നദിയാത്ര. ഭർത്തൃഹരി മനോഹരമായിട്ട് പറയുന്നു ആ നദിയിൽ ഒരുപാട് അംശങ്ങളുണ്ടെന്നാണ്. ആശ എന്ന് പറയുന്ന നദിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആശാനാമ നദീ മനോരഥ ജല തൃഷ്ണ തരംഗാകുല രാഗഗ്രാഹവതി വിതർക്കവിഹഗ ധൈര്യദ്രുമധ്വംസിനി മോഹാവർത്തസു ദുസ്തര അതിഗഹന പ്രോത്തുംഗ ചിന്താതടീ തസ്യാ പാരഗത വിശുദ്ധ മനസ നന്ദന്തി യോഗീശ്വര. ആശാനാമ നദി, ആശയാവുന്ന നദി ഇങ്ങനെ ഒഴുകുന്നു. അതില് മനോരഥ ജല, ഈ വാസനകൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് മനോരഥം വരണത്. അല്ലെങ്കിൽ മനോരഥം എന്തിനു വരണം അല്ലെ? വെറുതെ ഇരിക്കുമ്പോ ഇയാൾ ഇങ്ങനെ ഡ്രാമ നടത്തണല്ലേ ഉള്ളില്, അനേകം ഡ്രാമ. എന്തിനീ ഡ്രാമ നടത്തണം? രാത്രി കിടക്കുമ്പോ നമ്മളുടെ മനസ്സല്ലേ, സുഖമായി ഉറങ്ങിയാ പോരെ, വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണണം. അപ്പൊ ഉള്ളിലുള്ള ഏതോ സൂക്ഷ്മമായ വാസനകള് അനേക ചിത്രങ്ങളും കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കണം. ഇയാളെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സമാധാനമില്ല.